ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം എന്നുള്ളത് ഒന്നു ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12:40 തിരുവചനമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രയേലിൽ സന്തോഷം ഉണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ഇസാഖാർ, സെബൂലൂൻ, നഫ്താലി എന്നിവർക്കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം, മാവ്, അത്തിപ്പഴക്കട്ട, ഉണക്കമുന്തിരിക്കുല, വീഞ്ഞ്, എണ്ണ എന്നിവയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു എന്നവിടെ വായിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ സന്തോഷത്തിനുള്ള പ്രാധാന്യത എന്നുള്ളതാണ്. സ്തോത്രം. പലരും കരുതിയിരിക്കുന്നത് വാടിയ മുഖത്തോടെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ ഒരു പ്രതി രൂപം എന്നുള്ളത് താൻ ആ പ്രാർത്ഥനാ വിഷയം എല്ലാം കൂടെ ഏറ്റെടുത്ത് ഒരു വീർപ്പ് മുട്ടിയ അവസ്ഥയിലിരിക്കുന്ന ആരെങ്കിലും കരുതുന്നുവെങ്കിൽ കർത്താവ് ആത്മീയ ജീവിതത്തെക്കുറിച്ച് കരുതുന്നത് അങ്ങനെയല്ല. നാം സന്തോഷമുള്ളവരായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പരിശുദ്ധ സത്യ വേദപുസ്തകത്തിലെ 13-ാമത്തെ പുസ്തകമാണ്. BC 458 BC 430 ഇടയിലായി എസ്ര ശാസ്ത്രിയാൽ യെരുശലേമിൽ വെച്ച് എഴുതപ്പെട്ടതാണ് ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. സ്തോത്രം. വേദപുസ്തകത്തിലെ 13-ാമത്തെ പുസ്തകമാകുന്ന ഈ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം പോലെ തന്നെ ഒറ്റ പുസ്തകമായി ആയിരുന്ന പുസ്തകമായിരുന്നു. എന്നാൽ സെപ്റ്റുവജൻ്റെ കാലത്ത് ആ ഗ്രീക്കിലേക്കുള്ള ബൈബിൾ പരിഭാഷാ സമയത്ത് ആ പുസ്തകങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യാർത്ഥം സെപ്റ്റുവജൻ്റെ തർജ്ജിമക്കാരാണ് ഈ പുസ്തകത്തെയും 1-2 ദിനവൃത്താന്തങ്ങളായി തിരിച്ചതെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. ഈ പുസ്തകത്തിന് എബ്രായ ഭാഷയിലുള്ള അർത്ഥം പ്രതിദിന സന്ദേശങ്ങൾ എന്നുള്ളതാണ്. പ്രപഞ്ച ഉൽപ്പത്തി മുതൽ സ്തോത്രം തുടങ്ങി ആ ഇസ്രായേലിൻ്റെ ചരിത്രം വളരെ നന്നായി ബ്രീഫായി വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. ഈ പുസ്തകം ഒരുപക്ഷെ പഴയ നിയമത്തിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമായി എഴുതിയിരിക്കുന്നു എന്ന് തോന്നത്തക്ക നിലയിൽ അവസാന ചരിത്രങ്ങൾ കൂടെ അതത് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ പുസ്തകത്തിലെ ക്രിസ്തു എന്നുള്ളത് സ്തോത്രം രാജവിരുന്നിലെ രാജാതി രാജാവ് എന്നാണ് ഈ പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 20 മുതൽ 25 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെ ദാവീദ് സർവസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. പിന്നെ അവർ യഹോവയ്ക്ക് ഹനനയാഗങ്ങളെ അർപ്പിച്ചു. പിറ്റന്നാൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1000 കാളയെയും 1000 ആട്ടുകൊറ്റനെയും 1000 കുഞ്ഞാടിനെയും അവയുടെ പാനീയയാഗങ്ങളെയും എല്ലാ ഇസ്രായേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളെയും കഴിച്ചു. അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ച് പാനം ചെയ്തു. ഞാനതൊന്നുകൂടെ വായിക്കട്ടെ. അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ച് പാനം ചെയ്തു. ദാവീദിൻ്റെ മകനായ ശലോമോനെ 2-ാം പ്രാവശ്യം രാജാവാക്കി അവനെ യഹോവയ്ക്ക് പ്രഭുവായും സാദോക്കിനെ പുരോഹിതനായും അബി അഭിഷേകം ചെയ്തു. അങ്ങനെ ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദിന് പകരം യഹോവയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്നു, കൃതാർത്ഥനായി. ഇസ്രയേലൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചു. സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീദ് രാജാവിൻ്റെ സകല പുത്രന്മാരും ശലോമോൻ രാജാവിന് കീഴ്പ്പെട്ടു. ഇസ്രയേലൊക്കെയും കാണുക, യഹോവ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി. ഇസ്രയേലിൽ അവന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിന് ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് ലഭിച്ചു. അത് രാജമഹിമ ഉള്ള നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഹല്ലേലൂയ, രാജവിരുന്നിലെ രാജാതി രാജാവ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു റെഫറൻസ്, അത് വെളിപ്പാട് പുസ്തകം 19:4-6 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരുടെയും ഭക്തന്മാരുടെയും ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയൊരു പുരുഷാരത്തിൻ്റെ കോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇറച്ചിൽ പോലെയും കേട്ടത് പെരുവെള്ളത്തിൻ്റെ തകർച്ചത്ത ഇടിമുടക്കം പോലെയും വലിയ പുരുഷാരത്തിൻ്റെ കോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക എന്ന്. ഇവിടെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രാജത്വം ഏറ്റിരിക്കുന്നതിനെ വ്യക്തമാക്കിയിരിക്കുകയാൽ ഈ പുസ്തകത്തിൽ രാജവിരുന്നിലെ രാജാതിരാജാവായി നമ്മുടെ കർത്താവ് യേശുവിനെ വ്യക്തമാക്കുന്നു. ഈ ലോകത്തിൽ ഏതൊരു സ്ഥലത്തും രാജാതിരാജാവായി ഇന്നും എന്നേക്കും വെളിപ്പെടാൻ ഹല്ലേലൂയ അധികാരവും കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതേ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, ആത്മീയ ജീവിതത്തിൽ സന്തോഷത്തിനുള്ള പ്രാധാന്യത എന്നുള്ളതാണ്. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12:40 നാം വായിക്കുകയുണ്ടായി, ഇസ്രയേലിൽ സന്തോഷമുണ്ടായിരുന്നത് കൊണ്ട് ചുറ്റുമുള്ളവർ അനേക സമ്മാനങ്ങളുമായി ഇസ്രയേലിലേക്ക് ചെന്നതിനെ കുറിച്ച്. അതുപോലെ നെഹെമ്യാവിന്റെ പുസ്തകം 8:10 ഇങ്ങനെ വായിക്കുന്നതിന്റെ അവസാന ഭാഗത്ത് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന്. അതുപോലെ സ്തോത്ര ഹല്ലേലൂയ, ഓ യഹോവയുടെ സന്തോഷം നിങ്ങൾക്ക് ബലമാകുന്നു എന്ന് നെഹെമ്യാവ് 8:10 വായിക്കുന്നു. സദൃശ്യവാക്യം 17:22 വായിക്കുന്നു സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന്. ഗലാത്യലേഖനം 5:22 ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് വ്യക്തമാക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഫലമായി സന്തോഷത്തെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലെ, ജീവിതത്തിലെ സാഹചര്യം കൊണ്ടോ ജീവിതത്തിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ടോ ജീവിതത്തിലെ ആരോഗ്യസ്ഥിതി കൊണ്ടോ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയെ നോക്കിയാലും സന്തോഷിപ്പാൻ ഒരു വകയും കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സന്തോഷിക്കുക എന്നുള്ളതിനാൽ ഞാൻ ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസമാകിയാൽ ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുമെന്ന് ആര് തീരുമാനിക്കുന്നു? അവനോടുകൂടെ നമ്മുടെ കർത്താവ് കൂടെ ഇരിക്കും. നിന്റെ രോഗങ്ങൾ ഓ ആ സന്തോഷത്തിലൂടെ, യഹോവയുടെ സന്തോഷത്തിലൂടെ, ആ സന്തുഷ്ട ഹൃദയത്തിലൂടെ രോഗങ്ങൾ മാറിപ്പോകും, ബലഹീനതകൾ നീങ്ങിപ്പോകും, ദുഃഖങ്ങൾക്ക് അറുതി വരും. പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീരും. അത് പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതം ഓ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളതാണ്. അത് വീഞ്ഞു നിറച്ചു പൊങ്ങുന്നത് പോലെ, വീഞ്ഞു പാത്രത്തിൽ തുളുമ്പുന്നത് പോലെ, ഓ ആത്മീയ ജീവിതം സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളതാകാൻ, സന്തോഷത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കേൾക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം. ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ഇന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും കർത്താവെ, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമെന്നും ഇസ്രയേൽ സന്തോഷമുണ്ടായിരുന്നു കൊണ്ട് സമീപവാസികൾ അനവധി സമ്മാനങ്ങളുമായി അടുത്തു വന്നെന്ന് വായിക്കുന്നത് പോലെ, ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ ആത്മാവിനെ സന്തോഷമുള്ളവരായി കാണേണ്ടതിന് ഞങ്ങളെ പരിശുദ്ധാത്മാവിലെ സന്തോഷം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളം പകരണം. അങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം. ലോകമെമ്പാടും കഷ്ടപ്പെടുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും ഈ പരിശുദ്ധാത്മാവിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.